1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രപഞ്ചസർട്ടാവായ ദൈവം തമ്പുരാൻ മാനവ സമൂഹത്തിന് മാർഗദർശനമായി വേദഗ്രന്ഥങ്ങളുടെ അവസാനത്തെ പതിപ്പായ വിശുദ്ധ ഖുർആൻ സമർപ്പിച്ചു. ലോകാവസാനം വരെ പിന്തുടരാനുള്ള ഒടുവിലത്തെ വേദഗ്രന്ഥം, സത്യവും അസത്യവും, നന്മയും തിന്മയും, ശരിയും തെറ്റും മാനവ സമൂഹത്തിന് കൃത്യമായി വിശദീകരിക്കുന്ന മാർഗദർശനത്തിന്റെ ഗ്രന്ഥം, സമാനതകളില്ലാത്ത വേദഗ്രന്ഥമായ ഖുർആൻ. ഖുർആൻ ചരിത്രമാണ്, കവിതയാണ്. ഖുർആൻ സന്മാർഗോപദേശമാണ്. ഖുർആൻ മനുഷ്യകരങ്ങൾക്കൊരു കാലവും രചിക്കാനാവാത്ത ദൈവിക വചനങ്ങളാണ്. ഖുർആൻ ഭൗതിക തലങ്ങളെ ഇന്നും അഗാധമായി സ്പർശിക്കുന്നു. അന്വേഷകർക്ക് മുന്നിൽ വിസ്മയകരമായ തെളിവുകളോടെ ഖുർആൻ നിലനിൽക്കുന്നു. അത്യത്ഭുതങ്ങളായ ദൃഷ്ടാന്തങ്ങളോടെ ഖുർആൻ അജയ്യമായി നിലകൊള്ളുന്നു. 20 നൂറ്റാണ്ടിൽ സാങ്കേതിക വിദ്യകളുടെ പിൻബലത്തോടെ ചുരുളഴിഞ്ഞ നിരവധി ശാസ്ത്ര സത്യങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പേ ഖുർആനിൽ പ്രസ്താവിച്ചിരുന്നു. ഖുർആൻ ശാസ്ത്രഗ്രന്ഥമല്ല. എന്നാൽ ആധുനിക ശാസ്ത്രം കണ്ടെത്തിയ വസ്തുതകൾ ഖുർആനിൽ ആധികാരികമായി അവതരിപ്പിച്ചിരുന്നു. ഇവിധ സത്യങ്ങൾ മനുഷ്യർക്ക് സ്വയത്തമാക്കാനായിട്ടില്ല. ഖുർആൻ അള്ളാഹുവിന്റെ വചനങ്ങളെന്ന് തെളിയിക്കപ്പെടുന്ന വസ്തുതകളാണ് അവ. 7 നൂറ്റാണ്ട് പ്രകൃതിയെയോ പ്രപഞ്ചത്തെയോ കുറിച്ചുള്ള മനുഷ്യരുടെ അറിവ് വളരെ പരിമിതമായ കാലം. അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും കുരുങ്ങിക്കിടന്ന അറബ് ജനത, അവർ പിതാമഹന്മാരിലും ഗോത്രത്തലവന്മാരിലും അവരുടെ യുദ്ധ നൈപുണ്യത്തിലും മാത്രം വിശ്വാസമർപ്പിച്ചു. പർവ്വതങ്ങൾ ആകാശത്തെ താങ്ങി നിർത്തുന്നുവെന്നവർ വിശ്വസിച്ചു. രണ്ടറ്റത്തും വൻ പർവ്വതങ്ങളോടുകൂടി ലോകം പരന്നുകിടക്കുന്നുവെന്ന് അവർ കരുതി. ഈ അന്ധവിശ്വാസങ്ങൾ ഖുർആൻ ചോദ്യം ചെയ്യുകയായിരുന്നു. സൂറ അൽ റാദ് 2 വചനത്തിലൂടെ അള്ളാഹുവാകുന്നു, നിങ്ങൾക്ക് കാണാവുന്ന അവലംബങ്ങൾ കൂടാതെ ആകാശങ്ങൾ ഉയർത്തി നിർത്തിയവൻ. ഭൗതിക ശാസ്ത്രങ്ങളുടെ ശാഖകൾ ജന്മം കൊള്ളാത്ത കാലം. ഖുർആനിൽ പ്രപഞ്ചോൽപ്പത്തി, മനുഷ്യ സമുദായത്തിന്റെ ഉത്ഭവം, അന്തരീക്ഷഘടന, ഭൂമിയിലെ ജീവൻ സാധ്യമാകുന്ന ഘടകങ്ങൾ എന്നിവയെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഖുർആനിൽ വെളിവാക്കപ്പെട്ട ശാസ്ത്രീയ വസ്തുതകൾ അത്യത്ഭുതകരമാണ്. പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ഖുർആൻ പറയുകയാണ്. സൂറ അൽ അൻആം 101-ാമത്തെ വചനം, ആകാശങ്ങളെയും ഭൂമിയെയും മുൻമാതൃകയില്ലാതെ നിർമ്മിച്ചവനാകുന്നു അവൻ. ബഹിരാകാശ ഗവേഷകരുടെ അഭിപ്രായത്തിൽ ഒരു വൻ സ്ഫോടനത്തിൽ നിന്നാണ് പ്രപഞ്ചം രൂപം കൊള്ളുന്നത്. ബിഗ് ബാങ് സിദ്ധാന്തം എന്നതറിയപ്പെടുന്നു. 15 കോടി വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സ്ഫോടന ഫലമാണ് പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെന്ന സിദ്ധാന്തം പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. ദ്രവ്യം, ഊർജം, സമയം എന്നിവ സ്ഥിതി ചെയ്യാത്തൊരു കാലമായിരുന്നു സ്ഫോടനത്തിന് മുമ്പുണ്ടായിരുന്നത്. ഈ സ്ഫോടനത്തെക്കുറിച്ച് ശാസ്ത്ര സത്യങ്ങൾ വരും മുമ്പേ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആൻ ചിന്തോദ്ദീപകമായ അറിവ് നൽകുന്നു. ഗോളങ്ങളെക്കുറിച്ചുള്ള പഠനം, വളർന്നു വികസിക്കാത്ത കാലം, ഖുർആൻ പ്രപഞ്ചത്തിന്റെ വികാസം എന്ന തത്വം ആവിഷ്കരിക്കുന്നു. അദ്ദാരിയാത്ത് 47 വചനം. ആകാശമാകട്ടെ, നാം അതിനെ കരങ്ങളിൽ നിർമ്മിച്ചിരിക്കുന്നു, തീർച്ചയായും നാം അത് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഖുർആനിൽ ആകാശം എന്ന പദം നിരവധി സ്ഥലങ്ങളിൽ ബാഹ്യാകാശം, പ്രപഞ്ചം എന്നീ അർത്ഥങ്ങളിലും ഉപയോഗിച്ചിരിക്കുന്നു. പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ ശാസ്ത്രീയ നിഗമനം തന്നെയാണ് ഖുർആൻ ഇവിടെ വിശദീകരിക്കുന്നത്. 20 നൂറ്റാണ്ടിന്റെ തുടക്കം വരെയും കരുതിയിരുന്നത് അനാദികാലം മുതൽ തൊട്ടേ പ്രപഞ്ചം നിലനിന്നിരുന്നുവെന്നാണ്. പ്രപഞ്ചത്തിന് സ്ഥായിയായ, സ്ഥിരമായ ഒരവസ്ഥയാണെന്ന് കരുതപ്പെട്ടിരുന്നു. നവീന ശാസ്ത്ര ഗവേഷണങ്ങൾ ഇത് തിരുത്തുന്നു. പ്രപഞ്ചത്തിനും ഒരു ഉൽപ്പത്തിയുണ്ടെന്നും പ്രപഞ്ചം ഇപ്പോഴും വികസിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നു. റഷ്യൻ ഭൌതികശാസ്ത്രജ്ഞനായ അലക്സാണ്ടർ ഫ്രഗ്മാനും ബെൽജിയം ഗോളശാസ്ത്രജ്ഞനായ ജോഷും പ്രപഞ്ചത്തിന്റെ വികാസം ഒരേ വേഗതയിലായിരുന്നുവെന്ന് കണ്ടെത്തി. 1929 തെളിയിക്കപ്പെടുന്നത് നക്ഷത്രങ്ങളും താരസമൂഹവും പരസ്പരം ചലിച്ചുകൊണ്ടിരിക്കുന്നതും അകന്നുകൊണ്ടിരിക്കുന്നതും അമേരിക്കൻ ബഹിരാകാശ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്. പ്രപഞ്ചത്തിന്റെ വികാസം ഈ കണ്ടെത്തൽ വ്യക്തമാക്കുന്നു. പിന്നീടുള്ള സൂക്ഷ്മ നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും സ്ഥിരമായ പ്രപഞ്ച വികാസം ഉറപ്പിച്ചു പറയുമ്പോൾ അബദ്ധധാരണകളുടെ കാലത്ത് ഖുർആൻ പരാമർശങ്ങൾ അത്ഭുതപ്പെടുത്തുന്നു. പ്രപഞ്ചസർട്ടാവും പ്രപഞ്ചാതീതനുമായ അള്ളാഹുവിന്റെ വചനങ്ങളാണ് ഖുർആൻ എന്ന് ഈ ശാസ്ത്രസത്യങ്ങളുടെ വെളിവാക്കൽ തെളിയിക്കുകയും ചെയ്യുന്നു. ഭ്രമണപദം. സൂര്യനെയും ചന്ദ്രനെയും കുറിച്ച് ഖുർആനിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഇങ്ങനെ: അവനത്രെ രാത്രി, പകൽ, സൂര്യൻ, ചന്ദ്രൻ എന്നിവയെ സൃഷ്ടിച്ചത്. ഓരോന്നും അവയുടെ ഭ്രമണപഥത്തിലൂടെ നീന്തി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഖുർആൻ 21 അധ്യായം, അൽ അംബിയ 33 വചനം. സൂര്യൻ നിശ്ചലമായി നിൽക്കുന്നില്ലെന്ന്, ഒരു നിശ്ചിത ഭ്രമണപഥത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് ഖുർആൻ പറയുന്നു. 36 അധ്യായം, സൂറ യാസീൻ 38 വചനം. സൂര്യൻ അതിന് സ്ഥിരമായുള്ള ഒരു സ്ഥാനത്തേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. സർവജ്ഞനും പ്രതാപശാലിയുമായ അള്ളാഹു കണക്കാക്കിയതാണത്. ബഹിരാകാശ പരീക്ഷണങ്ങൾ ഇന്ന് ഖുർആനിൽ പ്രതിപാദിച്ച കാര്യങ്ങൾക്ക് അടിവരയിടുകയാണ്. മണിക്കൂറിൽ 720,000 കിലോമീറ്റർ വേഗതയിൽ സൂര്യൻ സവിശേഷമായൊരു മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നതായി ബഹിരാകാശ പഠനങ്ങൾ വ്യക്തമാക്കുന്നു. അതിശയിപ്പിക്കുന്ന വേഗതയിൽ സൂര്യൻ ഒരു നാൾ കൊണ്ട് മണിക്കൂറിൽ 1,72,80,000 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. സൂര്യന്റെ ശക്തമായ ഗുരുത്വാകർഷണ ഫലത്തിന്റെ സാന്നിധ്യത്താൽ സർവഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും സൂര്യചലനത്തോടൊപ്പം അത്ര തന്നെ ദൂരം സഞ്ചരിക്കുന്നു. ഇതേപോലെ അനേകായിരം നക്ഷത്രങ്ങളും നിശ്ചിത പാതകളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. പ്രപഞ്ചം നിറയെ വ്യാപിച്ചുകിടക്കുന്ന ഭ്രമണപഥങ്ങളെക്കുറിച്ച് ഖുർആൻ പറയുന്നു. 51:7 വിവിധ പഥങ്ങളുള്ള ആകാശം തന്നെയാണ് സത്യം. ഈ പ്രപഞ്ചത്തിൽ ഏകദേശം 200 കോടി നക്ഷത്ര സമൂഹങ്ങളും അവയോരോന്നും 200 കോടി നക്ഷത്രങ്ങളെ ഉൾക്കൊള്ളുന്നവയും ആണ്. ഈ നക്ഷത്രങ്ങൾക്ക് ഗ്രഹങ്ങളും അവയ്ക്ക് ഉപഗ്രഹങ്ങളും ഉണ്ട്. സഹസ്രാബ്ദങ്ങളായി നിശ്ചിതമായ ചില നിയമങ്ങൾക്ക് കീഴ്പ്പെട്ട് അവ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. വാൽനക്ഷത്രങ്ങൾ പോലും അവരുടേതായ മാർഗത്തിലാണത്രേ ചലിക്കുന്നത്. ഈ ഭ്രമണപഥങ്ങൾ ആകാശഗോളങ്ങൾക്ക് മാത്രമല്ല ഉള്ളത്, ആകാശഗോളങ്ങളെ ഉൾക്കൊള്ളുന്ന താരസമൂഹങ്ങൾക്കും ഭ്രമണപഥങ്ങളുണ്ട്. അതിശയിക്കുന്ന വേഗതയിൽ നക്ഷത്രങ്ങളും ഗോളങ്ങളും സഞ്ചരിക്കുമ്പോഴും തമ്മിൽ കൂട്ടിയിടിക്കുന്നില്ല, ഒന്ന് മറ്റൊന്നിന്റെ സഞ്ചാരപഥം അപഹരിക്കുന്നുമില്ല. അത്ഭുതകരമായ മറ്റൊരു വസ്തുത, താരസമൂഹങ്ങൾ കടന്നുപോകുമ്പോഴും അവയിലെ പദാർത്ഥങ്ങൾ ഒരിക്കലും പരസ്പരം ആകർഷിക്കുകയോ സ്പർശിക്കുകയോ ചെയ്യുന്നില്ല. ഖുർആൻ അവതരിച്ചിരുന്ന കാലത്ത് 1,000,000 കിലോമീറ്റർ ദൂരത്ത് നടക്കുന്ന കാഴ്ച കാണാനുതകുന്ന ടെലിസ്കോപ്പുകൾ ഉണ്ടായിരുന്നില്ല, അത്യന്താധുനിക കമ്പ്യൂട്ടർ സംവിധാനങ്ങളും ഉണ്ടായിരുന്നില്ല. വിവിധ പദങ്ങളുള്ള ആകാശം തന്നെയാണ് സത്യം എന്ന പരാമർശത്തിലൂടെ ഈ ശാസ്ത്രീയ സത്യം വെളിവാക്കാൻ ഖുർആനിനല്ലാതെ ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് കഴിയുക? സംരക്ഷിതമാക്കപ്പെട്ട മേൽപ്പുര. ആകാശത്തിന് ചിന്തോദ്ദീപകമായ ഒരു സവിശേഷതയുണ്ട്. അള്ളാഹുവിന്റെ വചനങ്ങൾ ഇവ്വിധം പരാമർശിക്കുന്നു. അൽ അംബിയ 21:32 ആകാശത്തെ നാം സുരക്ഷിതമായ ഒരു മേൽപ്പുരയാക്കിയിട്ടുമുണ്ട്. ഭൂമുഖത്ത് മനുഷ്യജീവൻ നിലനിർത്തുന്ന അത്ഭുത പ്രതിഭാസമാണ് അന്തരീക്ഷം. ഭൂമിയെയും ജീവജാലങ്ങളെയും നശിപ്പിക്കാൻ കഴിവുള്ള ഉൽക്കകളെ അന്തരീക്ഷം പ്രതിരോധിക്കുന്നു. ബഹിരാകാശത്തു നിന്ന് വരുന്ന അപായകരമായ രശ്മികളെ തടഞ്ഞു നിർത്തുന്നു അന്തരീക്ഷം തന്നെ. എന്നാൽ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ പ്രകാശവും റേഡിയോ തരംഗവും അൾട്രാ വയലറ്റിനോട് സാമ്യതയുള്ള ചില രശ്മികളും അന്തരീക്ഷം കടത്തിവിടുകയും ചെയ്യുന്നു. രശ്മികളിൽ കുറഞ്ഞ അളവിലെ ഭൂമിയിലെത്തുന്നുള്ളൂ. അവ സസ്യജാലങ്ങളിലെ പ്രകാശ സംശ്ലേഷണ പ്രക്രിയയ്ക്ക് അനിവാര്യവുമാണ്. അന്തരീക്ഷം കടത്തിവിടുന്ന രശ്മികൾ ഈ വിധം ജീവരേഖയായി ഭവിക്കുന്നു. സൂര്യകിരണങ്ങളിൽ അപകടകാരികളെ ഓസോൺ പാളികളുടെ സഹായത്തോടെ തടയുന്നു. അന്തരീക്ഷത്തിന്റെ അത്ഭുത സംരക്ഷണം തീർന്നില്ല. -270°C താപനിലയിലെ അതിശൈത്യത്തിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്നതും അന്തരീക്ഷം തന്നെ. ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിലൂടെ കടന്നുപോകുന്ന വാൻ അലൂം ബെൽറ്റും വിനാശം വിതയ്ക്കുന്ന വികിരണങ്ങളിൽ നിന്നും രക്ഷയായി മാറുന്നു. അതിഭീമമായ ഊർജ പ്രവാഹം നിലയ്ക്കാതെ സംഭവിക്കുകയായിരുന്നുവെങ്കിൽ ഈ ഭൂമിയിൽ മനുഷ്യനോ ജീവജാലങ്ങളോ ഉണ്ടാകുമായിരുന്നില്ല എന്നതാണ് സത്യം. ഇത്തരത്തിൽ ഉള്ള ഒരൊറ്റ ഊർജപ്രവാഹത്തിന്റെ തീവ്രത ഹിരോഷിമയിൽ അമേരിക്ക നിക്ഷേപിച്ച അണുബോംബിന്റെ 100 ബില്യൺ ഇരട്ടിയാണ്. ഏതോ ഒരു ഊർജപ്രവാഹത്തിന്റെ അനന്തരഫലം വടക്ക് നോക്കി യന്ത്രങ്ങളുടെ പ്രവർത്തനത്തെ ബാധിച്ചതായി കണ്ടിട്ടുണ്ട്. അപ്പോൾ അന്തരീക്ഷത്തിന് 250 കിലോമീറ്റർ ദൂരത്ത് ഊഷ്മാവ് 2500 ഡിഗ്രി സെൽഷ്യസിലേക്ക് പൊടുന്നനെ ഉയർന്നതായും വെളിവാക്കപ്പെട്ടിട്ടുണ്ട്. ഭൗമോപരിതലത്തിനപ്പുറം ജീവജാലങ്ങളെ കാത്തുസൂക്ഷിക്കുന്ന ഒരു സമ്പൂർണ്ണ സംവിധാനം നിലനിൽക്കുന്നു. ഈ ഒരു സംവിധാനത്തെക്കുറിച്ച് 100 ആണ്ടുകൾക്ക് മുമ്പ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. അധ്യായത്തിലെ 11-ാം സൂക്തം ആകാശത്തിലെ സംരക്ഷിത കവചത്തെക്കുറിച്ച് പറയുന്നു. ആവർത്തിച്ചു മഴ പെയ്യിക്കുന്ന ആകാശത്തെക്കൊണ്ടും സസ്യലതാദികൾ മുളപ്പിക്കുന്ന ഭൂമിയെക്കൊണ്ടും സത്യം. ഭൂമിയിലെ അന്തരീക്ഷം പല തട്ടുകളായി കാണപ്പെടുന്നു. ഓരോന്നിന്റെയും ധർമ്മങ്ങൾ വ്യത്യസ്തങ്ങളത്രേ. എന്നാൽ അവയോരോന്നും ജീവജാലങ്ങളെ കാത്തുസൂക്ഷിക്കുന്നതിന് അനിവാര്യവുമത്രേ. ഭൂമിയിലേക്ക് വരുന്ന പല വസ്തുക്കളെയും പുറന്തള്ളുന്നത് ഈ പാളികളാണെന്ന് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നു. ഈ തട്ടുകളുടെ ആവർത്തിക്കപ്പെടുന്ന ധർമ്മങ്ങൾ പലതാണ്. ഭൗമോപരിതലത്തിൽ നിന്ന് 13 മുതൽ 15 കിലോമീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ടോപ്പോസ്ഫിയർ ജലബാഷ്പത്തെ ആഘിരണം ചെയ്യുന്നു, ഘരീഭവിപ്പിക്കുകയും ചെയ്യുന്നു, മഴയായി വർഷിക്കുകയും ചെയ്യുന്നു. ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ഉയരത്തിലുള്ള ഓസോൺ പാളികൾ അൾട്രാ വയലറ്റ് രശ്മികളെ തടഞ്ഞ് ബഹിരാകാശത്തേക്ക് തന്നെ തിരിച്ചുവിടുന്നു. അയണോസ്ഫിയർ പാളികൾ റേഡിയോ തരംഗങ്ങളെ തിരിച്ചുവിടുന്നതുകൊണ്ടാണ് ഭൂമിയിലെ വിദൂര വാർത്താ വിനിമയം സാധ്യമാകുന്നത്. ഇന്ന് അത്യാവശ്യമായി മാറിയിരിക്കുന്ന വയർലെസ് റേഡിയോ, ടെലിവിഷൻ തുടങ്ങിയ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത് ഇതുകൊണ്ടാണ്. ഈ കാര്യങ്ങൾ ശാസ്ത്രം കണ്ടെത്തുന്നതിനു മുമ്പേ പരിശുദ്ധ ഖുർആൻ വെളിവാക്കിയിരുന്നു. ഖുർആനിന്റെ അമാനുഷികതയ്ക്ക് മറ്റെന്ത് തെളിവ് വേണം? പർവ്വതങ്ങളുടെ ധർമ്മം. സൂറത്തുൽ അംബിയ 21-ാം അധ്യായം 31-ാമത്തെ വചനം. ഭൂമി അവരെയും കൊണ്ട് ഇളകാതിരിക്കുന്നതിനായി അതിൽ നാം ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു. ഭൂമിയിലുണ്ടാവുന്ന ഇളക്കങ്ങളും ആഘാതങ്ങളും തടയാൻ പർവ്വതങ്ങൾക്ക് കഴിയുമെന്ന് ഖുർആൻ പറയുന്നു. ശാസ്ത്രം ഇന്നത് അംഗീകരിക്കുന്നു. ഭൂമിയുടെ പുറന്തോടിലുണ്ടാവുന്ന ചലനങ്ങളുടെയും കൂട്ടിമുട്ടലുകളുടെയും ഫലമായാണ് പർവ്വതങ്ങൾ ഉണ്ടാകുന്നത്. ഭൂമിയുടെ പുറന്തോടിനുള്ളിൽ വെച്ച് രണ്ട് പാളികൾ കൂട്ടിയിടിക്കുമ്പോൾ ശക്തി കൂടിയത് ദുർബലമായതിന് മുകളിലൂടെ ഉരസി നീങ്ങുന്നു. മുകളിലെ പാളിക്ക് വളവുകൾ സംഭവിക്കുമ്പോൾ പർവ്വതങ്ങൾ രൂപപ്പെടുന്നു. താഴെയുള്ള പാളി മുന്നോട്ടുള്ള ചലനം തുടരുന്നതിനാൽ താഴെ ആഴത്തിലുള്ള ഒരു പ്രദേശവും സൃഷ്ടിക്കപ്പെടുന്നു. പർവ്വതങ്ങൾക്ക് മുകളിലേക്ക് കാണുന്നതുപോലെ ഭൗമോപരിതലത്തിന് താഴെയും ഒരു തുടർച്ചയുണ്ടെന്നാണ് തെളിയിക്കപ്പെടുന്നത്. കരോലിൻ ഷീംസ്, റോബർട്ട് ഗാർഡ്നർ, സാമുവൽ ഹെയ്വ് എന്നീ ശാസ്ത്രജ്ഞർ 1985 പ്രസിദ്ധീകരിച്ച ജനറൽ സയൻസ് എന്ന ഗ്രന്ഥത്തിൽ പർവ്വതഘടനയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു. ഭൂമിയുടെ അകക്കാമ്പിനുള്ളിലേക്ക് പുറന്തോട് ഇറങ്ങിച്ചെല്ലുന്ന പ്രതിഭാസം പർവ്വതഘടനയിൽ കാണപ്പെടാറുണ്ട്. പർവ്വതങ്ങളുടെ ഈ വിശേഷ സ്വഭാവത്തെ ആണികളോട് താരതമ്യം ചെയ്തുകൊണ്ട് ഖുർആൻ പ്രസ്താവിക്കുന്നു. സൂറ നബ 6-7 വചനങ്ങൾ. ഭൂമിയെ നാം ഒരു വിരിപ്പും പർവ്വതങ്ങളെ നാം ആണികളുമാക്കിയില്ലേ? പർവ്വതങ്ങൾ പുറംതോടിന്റെ ഭാഗമാണ്. ഭൗമോപരിതലത്തിൽ നിന്ന് മുകളിലെയും താഴെയും വളർന്നു നിൽക്കുന്ന പർവ്വതഭാഗങ്ങൾ ഈ ഭാഗങ്ങളുടെ കേന്ദ്രസ്ഥാനത്തെ ആധാരമാക്കിയാണ് നിലനിൽക്കുന്നത്. ആണികൾ ഉപയോഗിച്ച് തടിക്കഷണങ്ങൾ യോജിപ്പിച്ചു നിർത്തുന്നതുമായി പർവ്വതങ്ങളുടെ ധർമ്മത്തെ താരതമ്യപ്പെടുത്താവുന്നതാണ്. ഉറപ്പിച്ചു നിർത്താനുള്ള പർവ്വതങ്ങളുടെ സവിശേഷ ഗുണത്തെ ശാസ്ത്രജ്ഞർ ഐസോട്ടസി എന്ന് വിളിക്കുന്നു. ശാസ്ത്ര നിർവചനം ഇങ്ങനെ: ഭൗമോപരിതലത്തിന് അടിയിലൂടെ ഗുരുത്വാകർഷണ ഫലത്തിന് വിധേയമായി ശിലാവസ്തുക്കൾ ഒഴുകുന്നത് മൂലം പുറംതോടിൽ രൂപം കൊള്ളുന്ന സന്തുലിതാവസ്ഥയാണ് ഐസോട്ടസി. ആധുനിക ശാസ്ത്രം അനേകം ഗവേഷണങ്ങളിൽ നിന്ന് കണ്ടെത്തിയ പർവ്വതങ്ങളുടെ ധർമ്മങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഖുർആൻ പരാമർശിക്കുന്നു. സൃഷ്ടിപ്പിന്റെ രഹസ്യം ദൈവത്തിങ്കൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. ഭൂമി അവരെയും കൊണ്ട് ഇളകാതിരിക്കാനായി അതിൽ നാം ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു. പർവ്വതങ്ങളുടെ ചലനങ്ങൾ. നാം പ്രത്യക്ഷത്തിൽ കാണാവുന്നതുപോലെയുള്ള ചലനമില്ലാത്ത അവസ്ഥ പർവ്വതങ്ങൾക്കില്ലെന്നും അവ സ്ഥിരമായി ചലിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും ഖുർആൻ പഠിപ്പിക്കുന്നു. സൂറ അന്നംല് 88 വചനം. പർവ്വതങ്ങളെ കാണുമ്പോൾ അവ ഉറച്ചു നിൽക്കുന്നതാണെന്ന് നീ ധരിച്ചുപോകും. എന്നാൽ അവ മേഘങ്ങൾ ചലിക്കുന്നതുപോലെ ചലിക്കുന്നതാണ്. എല്ലാ കാര്യവും കുറ്റമറ്റതാക്കി തീർത്ത അള്ളാഹുവിന്റെ പ്രവർത്തനമത്രയത്. തീർച്ചയായും അവൻ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. പർവ്വതങ്ങളുടെ ചലനത്തെക്കുറിച്ച് ശാസ്ത്ര നിഗമനങ്ങൾ ഇങ്ങനെയാണ്: പർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്ന പുറംതോടിൽ സാന്ദ്രത കൂടിയ അകക്കാമ്പിന് മുകളിലൂടെ സാന്ദ്രത കുറഞ്ഞ പുറംതോട് ഒഴുകി നീങ്ങുന്നതിന്റെ ഫലമായി പർവ്വത ചലനം സംഭവിക്കുന്നു. 20 ആരംഭത്തിലാണ് ജർമ്മൻ ശാസ്ത്രജ്ഞനായ ആൽഫ്രഡ് വാഗ്നർ വൻകരകളുടെ രൂപീകരണത്തെക്കുറിച്ചുള്ള സിദ്ധാന്തം അവതരിപ്പിക്കുന്നത്. തുടക്കത്തിൽ വൻകരകളെല്ലാം ചേർന്ന് ഒരൊറ്റ ഭൂഭാഗമായിരുന്നുവെന്നും പിന്നീടവ വിവിധ ദിശകളിലേക്ക് അകന്നുമാറുകയാണുണ്ടായതെന്നും വാഗ്നർ സമർത്ഥിക്കുന്നു. വാഗ്നറുടെ മരണാനന്തരം അരനൂറ്റാണ്ട് കഴിഞ്ഞാണ് ഈ സിദ്ധാന്തം ലോകമംഗീകരിച്ചത്. 20 തുടക്കത്തിൽ നടത്തിയ പഠനത്തിലൂടെ പുറംതോടിന്റെ ചലനം ജിയോളജിസ്റ്റുകൾ വിശദീകരിക്കുന്നത് ഇപ്രകാരം: പുറംതോടും അകക്കാമ്പിന്റെ ബാഹ്യഭാഗവും ഉൾക്കൊള്ളുന്ന ഏകദേശം 100 കിലോമീറ്റർ കനമുള്ള ഭാഗം പ്ലേറ്റുകൾ എന്ന് വിളിക്കപ്പെടുന്നു. ഇവ തുണ്ടുകളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. 6 വലിയ പ്ലേറ്റുകളും ചില ചെറു പ്ലേറ്റുകളും അടങ്ങിയതാണിത്. പ്ലേറ്റ് ടെക്ടോണിക്സ് എന്നറിയപ്പെടുന്ന ഈ സിദ്ധാന്തപ്രകാരം വൻകരകളെയും സമുദ്രതടങ്ങളെയും വഹിച്ചുകൊണ്ട് ഈ പ്ലേറ്റുകൾ ചലിച്ചുകൊണ്ടിരിക്കുന്നു. വൻകരകൾ 1 മുതൽ 5 സെന്റിമീറ്റർ എന്ന നിലക്കാണത്രേ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അനേക വർഷങ്ങൾ കൊണ്ട് ഭൗമോപരിതലത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഈ ചലനങ്ങൾക്ക് കഴിയും. പ്ലേറ്റുകളുടെ ചലനഫലമായി അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ വിസ്തീർണം വർദ്ധിച്ചിരിക്കുന്നതായി കാണുന്നു. 1985 പ്രസിദ്ധ ശാസ്ത്രജ്ഞനായ കരോളിന്റെ നിഗമനങ്ങളാണിത്. പർവ്വത ചലനത്തെക്കുറിച്ച് ഖുർആനിന്റെ അള്ളാഹുവിന്റെ വചനങ്ങൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ പർവ്വതങ്ങൾ അകന്നുമാറുന്നതായി പ്രസ്താവിച്ചത് കാണാനാവുന്നു. ഇന്ന് ശാസ്ത്രജ്ഞർ ഈ പ്രതിഭാസത്തെ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് എന്ന് നാമകരണം ചെയ്തിരിക്കുന്നു. സമീപകാലത്തെ ശാസ്ത്ര നിഗമനം എത്രയോ മുമ്പേ ഖുർആനിൽ സൂചിപ്പിക്കുന്നു. ഈ മഹത് ഗ്രന്ഥത്തിന്റെ ഉറവിടം ദൈവികമാണ്, ദൈവപ്രോക്തമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന തെളിവുകളാണിതെല്ലാം. ഇരുമ്പിന്റെ രഹസ്യങ്ങൾ. ഖുർആനിൽ വളരെ പ്രാധാന്യത്തോടെ പ്രസ്താവിച്ചിട്ടുള്ള ലോഹങ്ങളിലൊന്നാണ് ഇരുമ്പ്. ഖുർആനിലെ 57-ാം അധ്യായം അൽ ഹദീദ് അധ്യായത്തിലെ 25-ാം സൂക്തം, ഇരുമ്പിനെ നാം ഇറക്കിക്കൊടുത്തു, അതിൽ കഠിനമായ ആയോധനാശക്തിയും ജനങ്ങൾക്ക് ഉപകാരങ്ങളുമുണ്ട്. ഇറക്കിക്കൊടുത്തു എന്ന പ്രയോഗത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. മനുഷ്യർക്ക് ഒരനുഗ്രഹം പ്രദാനം ചെയ്തുവെന്ന് ബാഹ്യാർത്ഥത്തിൽ മനസ്സിലാക്കാം. ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറക്കി എന്ന അർത്ഥം കൂടുതൽ പ്രസക്തമാവുകയാണ്. ശാസ്ത്രതത്വങ്ങളോട് ഇതിന് ചേർന്നു നിൽക്കാനാവുന്നു. ഭൂമിയിലെ ഇരുമ്പിന്റെ അംശങ്ങൾ ബാഹ്യാകാശത്തെ നക്ഷത്രങ്ങളിൽ നിന്നും വന്നവയാണെന്ന് ശാസ്ത്രജ്ഞർ ഉറച്ചു വിശ്വസിക്കുന്നു. വൻ നക്ഷത്രങ്ങളുടെ ന്യൂക്ലിയസിലാണ് ഇരുമ്പ് രൂപാന്തരപ്പെട്ടതെന്ന് ബഹിരാകാശ ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നു. സൂര്യനേക്കാൾ 10 മടങ്ങ് വലുപ്പമുള്ള നക്ഷത്രങ്ങളിൽ ഇരുമ്പിന്റെ അംശം ഒരു പ്രത്യേക അളവിൽ കൂടുമ്പോൾ ഊഷ്മാവ് 100,000 ഡിഗ്രി സെൽഷ്യസ് ആയി ഉയരുന്നു. ഈ അവസ്ഥയിൽ അവ അതിഭീമമായ സ്ഫോടനത്തിന് വിധേയമാവുന്നു. അപ്പോൾ പൊട്ടിത്തെറിക്കുന്ന നക്ഷത്രങ്ങളെ നോവ അല്ലെങ്കിൽ സൂപ്പർനോവ എന്ന് വിളിക്കുന്നു. സ്ഫോടനത്തിന്റെ ഫലമായി ഇരുമ്പ് ഉൾപ്പെടെയുള്ള ലോഹശിലാഭാഗങ്ങൾ നാലുപാടും ചിതറി വീഴുന്നു. ഭൂമി ഉൾപ്പെടെയുള്ള ആകാശഗോളങ്ങൾ അവയുടെ ഗുരുത്വാകർഷണ ശക്തിയാൽ ഈ ചെറു ലോഹ ശിലാഭാഗങ്ങളെ ആകർഷിച്ചെടുക്കുന്നു. ഭൂമിയിൽ രൂപം കൊള്ളാനാവാത്ത ലോഹമാണ് ഇരുമ്പെന്ന് ഖുർആൻ സൂക്തം തെളിയിക്കുന്നുണ്ട്. ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന 7-ാം നൂറ്റാണ്ടിൽ ലോഹങ്ങളെക്കുറിച്ചുള്ള പരിമിതമായ അറിവുകളെ മനുഷ്യർക്കുണ്ടായിരുന്നുള്ളൂ. ഈ വസ്തുത ഖുർആനിന്റെ അമാനുഷികതയ്ക്ക് അടിവരയിടുകയാണ്. അധ്യായത്തിൽ ഗണിതശാസ്ത്ര പാഠങ്ങളും ഒളിഞ്ഞുകിടക്കുന്നതായി നാം മനസ്സിലാക്കുകയാണ്. സംഖ്യാശാസ്ത്രപ്രകാരം അൽ ഹദീദ് എന്ന പദത്തിന്റെ മൂല്യം 57 ആണ്. അൽ ഹദീദ് ഖുർആനിലെ 57-ാം അധ്യായമാണെന്നത് കൗതുകകരമായ സത്യമാണ്. മറ്റൊരത്ഭുതം കൂടി, ഹദീദ് എന്ന വാക്കിന്റെ മൂല്യം സംഖ്യാശാസ്ത്രപ്രകാരം 26 ആണ്. ഇരുമ്പ് എന്ന മൂലകത്തിന്റെ ആറ്റമിക് നമ്പർ 26 തന്നെ. മഴയുടെ അനുപാതം. കാറ്റിന്റെ ചലന സ്വഭാവത്തെക്കുറിച്ചും അതുവഴിയുണ്ടാകുന്ന മഴയെക്കുറിച്ചും ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. 15-ാം അധ്യായം സൂറ അൽ ഹിജ്ർ 22 വചനം. മേഘങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കാറ്റിനെ നാം അയക്കുകയും എന്നിട്ട് ആകാശത്തുനിന്ന് നാം വെള്ളം ചൊരിഞ്ഞു തരികയും ചെയ്തു. മഴയുടെ ഉത്ഭവം കാറ്റിൽ നിന്നാണെന്ന് ഈ സൂക്തം വ്യക്തമാക്കുന്നു. ഇരുപതാം നൂറ്റാണ്ട് വരെയും കാറ്റും മഴയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു. കാലാവസ്ഥാ പഠനം ഇന്ന് മഴയുണ്ടാക്കുന്നതിൽ കാറ്റിന്റെ പങ്കെന്തെന്ന് കൃത്യമായി കണ്ടെത്തിയിരിക്കുന്നു. സമുദ്രത്തിലെ ഉപരിതലങ്ങളിലുണ്ടാകുന്ന തിരമാലകളുടെ ഫലമായി സൂക്ഷ്മ ജലകണികകൾ രൂപം കൊള്ളുന്നു. ഇവ വായുവിലേക്ക് എടുത്തെറിയപ്പെടുന്നു. ഈ എയർ റിസർവുകൾ കരയിൽ നിന്നും കാറ്റിന്റെ സഹായത്തോടെ വന്നെത്തുന്നു. പൊടിപടലങ്ങളുമായി യോജിച്ച് അന്തരീക്ഷത്തിന്റെ ഉയർന്ന പാളികളിലേക്ക് ഉയരുന്നു. കാറ്റിന്റെ സഹായത്തോടെ ഈ കണികകൾ വീണ്ടും ഉയരുന്നു, ജലബാഷ്പവുമായി പ്രവർത്തിക്കാനിടവരുന്നു. ജലബാഷ്പം ഇവയെ ഘനീഭവിപ്പിച്ച് ജലത്തുള്ളികളാക്കി മാറ്റുന്നു. ഈ ജലത്തുള്ളികൾ യോജിച്ച് മേഘങ്ങളായി രൂപാന്തരപ്പെടുകയും മേഘങ്ങൾ മഴയായി ഭൂമിയിൽ പെയ്യുകയും ചെയ്യുന്നു. സമുദ്രത്തിൽ നിന്നും സൂക്ഷ്മ കണികകളുമായി ഉയർന്നു പൊങ്ങുന്ന കാറ്റ് ജലബാഷ്പവുമായി ചേർന്നാണ് മഴമേഘങ്ങൾ രൂപം കൊള്ളുന്നത്. കാറ്റിന് ഈ സ്വഭാവവിശേഷം ഇല്ലാതിരുന്നെങ്കിലോ മഴയെന്ന അനുഗ്രഹം ഭൂമുഖത്തിന് അന്യമാവുമായിരുന്നു. കാറ്റിന്റെ ഈ സവിശേഷതകൾ, പ്രകൃതി പ്രതിഭാസങ്ങളെക്കുറിച്ച് പരിമിതമായ അറിവ് മാത്രമുള്ള കാലം ഖുർആൻ വെളിവാക്കിയിരിക്കുന്നു. ഭൂമിയിൽ മഴ പെയ്യുന്നത് കൃത്യമായ തോതനുസരിച്ചാണെന്ന് ഖുർആൻ പറയുന്നു. ആകാശത്തു നിന്ന് ഒരു തോതനുസരിച്ച് വെള്ളം വർഷിപ്പിച്ചു തരികയും ചെയ്തവൻ എന്നിട്ട് അതുമൂലം നിർജീവമായ രാജ്യത്തെ പുനരുജ്ജീവിപ്പിച്ചു, അതുപോലെ നിങ്ങളും പുറത്തുകൊണ്ടുവരപ്പെടുന്നതാണ്. അദ്ദേഹം സുഹ്രുഫ് 11 വചനം. മഴയുടെ അളവിനെക്കുറിച്ച് ആധുനിക ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. ഒരു സെക്കൻഡിൽ ഏകദേശം 1,60,00,000 ടൺ ജലം ഭൂമിയിൽ നിന്ന് ബാഷ്പീകരണത്തിന് വിധേയമാകുന്നുണ്ട്. ഒരു വർഷത്തിൽ 513 ട്രില്യൺ ടൺ ആണ് ഇത്. ഭൂമിയിൽ ഒരു വർഷത്തിൽ മഴയായി പെയ്യുന്ന ജലത്തിന് തുല്യമായ അളവാണിത്. ആവർത്തിക്കപ്പെടുന്ന ഒരു ചക്രം പോലെ ജലം വിനിമയം ചെയ്യപ്പെടുന്നു. ഈ ജലചക്രമാവട്ടെ ജീവന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. സാങ്കേതിക വിദ്യകൾക്ക് ഈ ജലചക്രം കൃത്രിമമായി സൃഷ്ടിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം. ജലസംക്രമണത്തിന്റെ തോതിലുണ്ടാവുന്ന ചെറിയ വ്യതിയാനം പോലും ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിനെ ബാധിക്കാനിടയുണ്ട്. പാരിസ്ഥിതികമായ അസ്ഥിരതയ്ക്ക് കാരണമാക്കിയേക്കാനും മതി. എന്നാൽ ഇതൊരിക്കലും സംഭവിക്കുന്നില്ല. ഖുർആനിൽ പറഞ്ഞതുപോലെ മഴവെള്ളം അതിന്റെ കൃത്യമായ അളവിൽ ഭൂമുഖത്ത് എത്തിക്കൊണ്ടിരിക്കുന്നു. കടലുകൾ പരസ്പരം കൂടിച്ചേരുന്നില്ല. രണ്ട് കടലുകളെ ജലാശയങ്ങളെ തമ്മിൽ കൂടിച്ചേരത്തക്ക വിധം അവൻ അയച്ചുവിട്ടിരിക്കുന്നു. അവ രണ്ടിനുമിടയ്ക്ക് അവ അന്യോന്യം അതിക്രമിച്ച് കടക്കാതിരിക്കത്തക്ക വിധം ഒരു തടസ്സമുണ്ട്. ഖുർആൻ 55 അധ്യായം സൂറ റഹ്മാൻ 19-20 വചനങ്ങളിൽ പറയുന്നു. സമുദ്ര പഠനം നടത്തുന്ന ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നത്. കടലുകൾ പരസ്പരം ചേർന്നു നിൽക്കുകയും എന്നാൽ ഒന്ന് മറ്റൊന്നിൽ കൂടിച്ചേരുകയോ ലയിക്കാതിരിക്കുകയോ ചെയ്യുന്നത് കടലിന്റെ ഉപരിതല സമ്മർദ്ദം ഒന്നുകൊണ്ട് മാത്രമാണെന്നാണ്. ഖുർആൻ പറഞ്ഞതും മറ്റൊന്നല്ല. കടലുകൾ ഒരിക്കലും കൂടിച്ചേരുകയില്ലെന്ന് ഖുർആൻ ഇവിടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗനിർണയം. സമീപകാലം വരെ നിലനിന്നിരുന്ന വിശ്വാസം മാതൃശരീരത്തിൽ നിന്നുള്ള കോശങ്ങളാണ് ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗം നിർണയിക്കുന്നത് എന്നായിരുന്നു. ഖുർആൻ ഈ വിഷയത്തിൽ വ്യത്യസ്തമായ ഒരു വീക്ഷണം വെച്ചു പുലർത്തുകയാണ്. ആൺ പെൺ വ്യത്യാസം തീരുമാനിക്കപ്പെടുന്നത് ബീജം ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കപ്പെട്ട ശേഷമാണ് എന്ന് ഖുർആൻ വിശദീകരിക്കുന്നു. സൂറ നജ്മ് 45-46 വചനങ്ങൾ. ഒരു ബീജം ഗർഭാശയത്തിൽ സ്രവിക്കപ്പെടുമ്പോൾ അതിൽ നിന്ന് ആൺ പെൺ എന്നീ രണ്ട് ഇണകളെ അവനാണ് സൃഷ്ടിച്ചത്. ജൈവശാസ്ത്ര പഠനം ഖുർആനിന്റെ ഈ വാക്കുകൾക്ക് ശാസ്ത്രീയ അംഗീകാരം നൽകുകയാണ്. ജനറ്റിക്സ്, മോളിക്യുലാർ ബയോളജി പഠനങ്ങൾ ബീജമാണ് ലിംഗനിർണയത്തിന്റെ അടിസ്ഥാനം എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ക്രോമസോമുകളാണ് ലിംഗനിർണയം നടത്തുന്ന പ്രക്രിയയിൽ പ്രധാന പങ്കുവഹിക്കുന്നത്. മനുഷ്യ ശരീരഘടനയെ രൂപപ്പെടുത്തുന്ന 46 ക്രോമസോമുകളിൽ രണ്ടെണ്ണമാണ് ലിംഗനിർണയത്തിന്റെ ദൌത്യം നിർവഹിക്കുന്നത്. ഇവയെ സെക്സ് ക്രോമസോമുകൾ എന്ന് വിളിക്കുന്നു. സ്ത്രീകളിൽ XX ക്രോമസോമുകൾ എന്നും പുരുഷന്മാരിൽ XY എന്നും അറിയപ്പെടുന്നു. എക്സ് ക്രോമസോമുകൾ പെൺലിംഗത്തിനാവശ്യമായ ജീനുകളും Y ക്രോമസോമുകൾ പുരുഷലിംഗത്തിനാവശ്യമായ ജീനുകളും വഹിക്കുന്നു. പുരുഷ ശരീരത്തിൽ നിന്നുള്ള ക്രോമസോമുകൾ സ്ത്രീ ശരീരത്തിൽ നിന്നുള്ള ക്രോമസോമുകളുമായി കൂടിച്ചേരുന്നതിലൂടെയാണ് ഒരു ശിശുവിന്റെ ആവിർഭാവം സാധ്യമാകുന്നത്. ബീജസങ്കലന സമയത്ത് പുരുഷ ബീജത്തിലുള്ള എക്സ് ക്രോമസോമുകളാണ് സ്ത്രീയുടെ അണ്ഡത്തിലെ എക്സ് ക്രോമസോമുകളുമായി കൂടിച്ചേരുന്നതെങ്കിൽ കുട്ടി പെണ്ണും പുരുഷ ബീജത്തിലെ വൈ ക്രോമസോമുകളാണ് അണ്ഡത്തിലെ എക്സ് ക്രോമസോമുകളുമായി കൂടിച്ചേരുന്നതെങ്കിൽ കുട്ടി ആണുമായിത്തീരുന്നു. ഒരു കുട്ടിയുടെ ലിംഗവ്യത്യാസം നിർണയിക്കുന്നത് പുരുഷബീജത്തിലെ ഏത് ക്രോമസോമാണ് സ്ത്രീ അണ്ഡവുമായി കൂടിച്ചേരുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയാണെന്ന് വ്യക്തമാക്കപ്പെടുന്നു. ജനറ്റിക്സ് ഒരു ശാസ്ത്രശാഖയായി വളരുന്നത് 20-ാം നൂറ്റാണ്ടിലാണ്. ശാസ്ത്രത്തിന് ലിംഗനിർണയത്തെക്കുറിച്ചുള്ള ഈ കാര്യങ്ങൾ അതുവരെയും അജ്ഞാതമായിരുന്നു. സ്ത്രീ ശരീരമാണ് ലിംഗനിർണയം നടത്തുന്നതെന്ന് വിശ്വസിക്കുകയായിരുന്നു ആ കാലഘട്ടങ്ങളിൽ പല ദേശങ്ങളിലും നിലവിലുണ്ടായിരുന്ന വിശ്വാസങ്ങൾ. 13 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഖുർആൻ ഈവിധ വിശ്വാസങ്ങൾ നിഷേധിക്കുന്നു, ശാസ്ത്രീയ തത്വം വെളിപ്പെടുത്തുന്നു. മനുഷ്യോൽപത്തിയെക്കുറിച്ച് ശാസ്ത്രം ഇന്ന് അംഗീകരിക്കുന്ന നിരവധി കാര്യങ്ങൾ ഖുർആൻ സൂക്തങ്ങളിലൂടെ വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. പുരുഷ ബീജം അണ്ഡവുമായി കൂടിച്ചേരുന്നതോടെയാണ് പിറക്കാനിരിക്കുന്ന കുഞ്ഞിന്റെ ലിംഗമുൾപ്പെടെയുള്ള സത്തയെ തീരുമാനിക്കുന്നത്. ഗർഭസ്ഥ ശിശുവിന്റെ ആരംഭം സൈഗോട്ട് എന്നറിയപ്പെടുന്ന കോശത്തിൽ നിന്നാണ്. രൂപപ്പെടുന്ന നിമിഷം മുതൽ ഈ കോശം വിഭജനത്തിലൂടെ വളർന്നു തുടങ്ങുന്നു, ഒരു മാംസപിണ്ഡമായി മാറുന്നു. സൈഗോട്ടിന്റെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ അത് ഗർഭപാത്രത്തിന്റെ വേരുകൾ പോലെ ഗർഭപാത്രത്തിനുമേൽ പറ്റിപ്പിടിച്ചു നിൽക്കുന്നു. മാതൃശരീരത്തിൽ നിന്ന് ആവശ്യമായ ഘടകങ്ങൾ സ്വീകരിക്കുന്നു. ഖുർആൻ മാതൃശരീരത്തിൽ വളരുന്ന സൈഗോട്ട് എന്ന മാംസപിണ്ഡത്തെ പരാമർശിക്കുന്നത് അലഖ് എന്ന പദത്തിലൂടെയാണ്. ഖുർആനിലെ അദ്ധ്യയം അലഖ് 1-3 വരെയുള്ള വചനങ്ങൾ. മനുഷ്യന് അവൻ ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. അറബി ഭാഷയിൽ അലഖ് എന്ന വാക്കിനർത്ഥം ഏതെങ്കിലും സ്ഥലത്ത് അള്ളിപ്പിടിച്ചു നിൽക്കുന്ന ഒരു വസ്തുവെന്നാണ്. മനുഷ്യ ശരീരത്തിൽ കടിച്ചുതൂങ്ങി രക്തം ഊറ്റിക്കുടിക്കുന്ന അട്ടയെപ്പോലെ എന്ന അർത്ഥത്തിലാണ് ഖുർആൻ അലഖ് എന്ന വാക്ക് പ്രയോഗിച്ചിരിക്കുന്നത്. ഈയൊരു വാക്പ്രയോഗം യാദൃശ്ചികമാണെന്ന് കരുതിക്കൂടാ. പ്രപഞ്ചത്തിന്റെ എല്ലാ രഹസ്യങ്ങളും അറിയുന്ന സർവശക്തന്റെ തിരുവറിവിൽ നിന്നാണ് ഖുർആൻ രചിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ഈ വചനം പ്രയോഗം തെളിയിക്കുന്നു. വിരലടയാളം. മരണാനന്തരം മനുഷ്യനെ പുനരുജ്ജീവിപ്പിക്കുന്നതിനെ കുറിച്ച് പരാമർശിക്കുന്നിടത്ത് ഖുർആൻ വിരലടയാളങ്ങളെക്കുറിച്ച് പ്രത്യേകം പറയുന്നു. അതെ, നാം മനുഷ്യന്റെ വിരലറ്റങ്ങളെ ശരിപ്പെടുത്തിയവനത്രേ. സൂറ അൽ ഖിയാമ നാലാമത്തെ വചനം. ഓരോ മനുഷ്യനും അവനവന്റേതായ വിരലടയാളമാണ് എന്ന് നാം ഇന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. ലോകത്ത് ജീവിച്ചവരും ജീവിച്ചിരിക്കുന്നവരും ഇനി പിറക്കാനിരിക്കുന്നവർക്കും വ്യത്യസ്തങ്ങളായ വിരലടയാളമാണെന്ന് ശാസ്ത്രം വ്യക്തമാക്കുന്നു. ഒരാളിനെ വേർതിരിച്ചറിയാനുള്ള ഉപാധികളിൽ വിരലടയാളം ഏറ്റവും പ്രമുഖമാണ്. സാധാരണ കുറികളും വരകളുമായി കണക്കാക്കിയിരുന്ന വിരലിലെ രേഖകൾ എത്രയോ പ്രധാനപ്പെട്ടതാണെന്ന് ഖുർആൻ വ്യക്തമാക്കിയിരിക്കുന്നു. എല്ലുകൾ പേശികളാൽ കൂടപ്പെടുന്നു. ഖുർആൻ ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ആദ്യം എല്ലുകൾ രൂപപ്പെടുകയും പിന്നീട് അവ പേശികളാൽ മൂടപ്പെടുകയും ചെയ്യുന്നുവെന്ന് ഖുർആൻ വ്യക്തമാക്കുന്നു. അൽ മുഅ്മിനൂൻ 23:14 വചനം. പിന്നെ ആ ബീജത്തെ നാം ഒരു ഭ്രൂണമായി രൂപപ്പെടുത്തി. അനന്തരം ആ ഭ്രൂണത്തെ നാം ഒരു മാംസപിണ്ഡമായി രൂപപ്പെടുത്തി. തുടർന്ന് നാം ആ മാംസപിണ്ഡത്തെ അസ്ഥിക്കൂടമായി രൂപപ്പെടുത്തി. എന്നിട്ട് നാം ആ അസ്ഥിക്കൂടത്തെ മാംസം കൊണ്ട് പൊതിഞ്ഞു. പിന്നീട് മറ്റൊരു സൃഷ്ടിയായി നാം അവനെ വളർത്തിയെടുത്തു. അപ്പോൾ ഏറ്റവും നല്ല സൃഷ്ടികർത്താവായ അള്ളാഹു അനുഗ്രഹപൂർണനായിരിക്കുന്നു. ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ചയെക്കുറിച്ച് പഠനം നടത്തുന്ന എംബ്രിയോളജി ഈയിടെ വരെ പേശികളും എല്ലുകളും ഒരേ സമയം രൂപപ്പെടുന്നുവെന്ന് വ്യക്തമാക്കിയിരുന്നു. ഖുർആൻ വാക്യങ്ങൾ ശാസ്ത്രവിരുദ്ധമെന്ന് കരുതാനും ഇത് കാരണമാക്കി. ആധുനിക സാങ്കേതിക വിദ്യയുടെ വളർച്ചയോടെ മൈക്രോസ്കോപ്പുകൾ ഉപയോഗിച്ച് നടത്തിയ പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത് ഖുർആൻ വ്യക്തമാക്കിയ മേൽപ്പറഞ്ഞ വസ്തുതകളാണ്. ആദ്യം ഭ്രൂണത്തിലെ കാറ്റലിസ്റ്റ് ടിഷ്യു എന്നറിയപ്പെടുന്ന കോശങ്ങൾ വേർതിരിക്കപ്പെടുകയാണ്. ഗർഭപാത്രത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുന്നത് മൂന്ന് ഘട്ടങ്ങളിലെ പ്രവർത്തനങ്ങളിലൂടെയാണെന്ന് ഖുർആൻ പറയുന്നു. ഒരൊറ്റ അസ്തിത്വത്തിൽ നിന്ന് അവൻ നിങ്ങളെ സൃഷ്ടിച്ചു. പിന്നീട് അതിൽ നിന്ന് അതിന്റെ ഇണയെയും അവൻ ഉണ്ടാക്കി. നിങ്ങളുടെ മാതാക്കളുടെ വയറുകളിൽ നിങ്ങളെ അവൻ സൃഷ്ടിക്കുന്നു. മൂന്ന് തരം അന്ധകാരങ്ങൾക്കുള്ളിൽ സൃഷ്ടിയുടെ ഒരു ഘട്ടത്തിന് ശേഷം മറ്റൊരു ഘട്ടമായിക്കൊണ്ട് അങ്ങനെയുള്ളവനാകുന്നു നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു. ആധുനിക ജൈവശാസ്ത്രം ഭ്രൂണവളർച്ചയിലെ മൂന്ന് ഘട്ടങ്ങളെ വിശദീകരിക്കുന്നുണ്ട്. വൈദ്യശാസ്ത്രവും ഭ്രൂണശാസ്ത്രവും ഈ നിഗമനങ്ങൾ ശരിവയ്ക്കുന്നു. ശാസ്ത്രവാക്യങ്ങൾ ഈ വിധം വിശദീകരിക്കുന്നു. ഗർഭപാത്രത്തിൽ ജീവന് മൂന്ന് ഘട്ടങ്ങളാണുള്ളത്: രണ്ടാമത്തെ ആഴ്ചയിലെ വളർച്ചയെ പ്രീ എംബ്രിയോണിക് എന്നും എട്ടാമത്തെ ആഴ്ചയുടെ അവസാനം വരെയുള്ള ഘട്ടത്തെ എംബ്രിയോണിക് എന്നും പിന്നീട് പ്രസവം വരെയുള്ള ഘട്ടത്തെ ഫീറ്റൽ എന്നും വിളിക്കപ്പെടുന്നു. ഈ മൂന്ന് ഘട്ടങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ കണ്ടെത്തലുകൾ ഖുർആൻ സൂക്തങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു. ഖുർആൻ ഭാവി പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഖുർആന്റെ മറ്റൊരു മഹാത്ഭുതം വായിക്കുക. അൽ ഫതഹ് അധ്യായത്തിൽ മക്ക വിജയം പ്രവചിക്കുകയാണ് ഖുർആൻ. ആ കാലഘട്ടത്തിൽ മക്ക അവിശ്വാസികളുടെ അധീനതയിലായിരുന്നുവെന്നതാണ് ചരിത്ര വസ്തുത. സൂറ അൽ ഫതഹ് 27-ാമത്തെ വചനം: അള്ളാഹു അവന്റെ ദൂതന് സ്വപ്നം സത്യപ്രകാരം സാക്ഷാത്കരിക്കുന്നു. അതായത്, അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം സമാധാന ചിത്തരായിക്കൊണ്ട് തലമുണ്ടനം ചെയ്തവരും മുടിവെട്ടിയവരും ആയിക്കൊണ്ട് ഒന്നും ഭയപ്പെടാതെ പവിത്രമായ ദേവാലയത്തിൽ അവർ പ്രവേശിക്കുക തന്നെ ചെയ്യും. മക്കാ വിജയത്തിനു മുമ്പുള്ള മറ്റൊരു വിജയത്തെക്കുറിച്ചും ഖുർആൻ സൂക്തങ്ങൾ പ്രസ്താവിക്കുന്നുണ്ട്. ജൂതന്മാരുടെ നിയന്ത്രണത്തിൽ നിന്നും പരിശുദ്ധ കഅബ മോചിപ്പിക്കപ്പെടുമെന്നും വിശ്വാസികൾ വിജയികളായി മക്കയിൽ പ്രവേശിക്കുക തന്നെ ചെയ്യുമെന്നും ഖുർആൻ പ്രവചിച്ചിരിക്കുന്നു. ബൈസാന്റിയൻ വിജയം. മറ്റൊരു പ്രവചനം ഖുർആൻ 30-ാം അധ്യായം സൂറ റോം അധ്യായത്തിലുണ്ട്. ബൈസാന്റിയൻ ഭരണകൂടം തകർച്ച നേരിടുമെന്നും കുറഞ്ഞ കാലം കൊണ്ട് പൂർവാധികം ശക്തിയോടെ അവർ തിരിച്ചുവരുമെന്നുമായിരുന്നു ആ മുന്നറിയിപ്പ്. 30-ാം അധ്യായത്തിന്റെ 2-4 വരെയുള്ള വചനങ്ങളിൽ നാം അത് വായിക്കുന്നു. അടുത്ത നാട്ടിൽ വെച്ച് റോമാക്കാർ തോൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. തങ്ങളുടെ പരാജയത്തിന് ശേഷം ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അവർ വിജയം നേടുന്നതാണ്. ക്രിസ്തുവർഷം 620-ലാണ് ഈ വചനങ്ങൾ അവതരിക്കപ്പെടുന്നത്. ക്രിസ്ത്യൻ ബൈസാന്റിയൻ സാമ്രാജ്യം പേർഷ്യക്കാരോട് പരാജയപ്പെട്ട് 7 വർഷം കഴിഞ്ഞാണിത്. എന്നാൽ ബൈസാന്റിയൻ വിജയം ഖുർആൻ പ്രവചിക്കുന്നുണ്ട്. തിരിച്ചുവരാനാവാത്ത വിധം നഷ്ടങ്ങളുണ്ടായിട്ടും ഖുർആൻ പ്രവചനം സാധൂകരിക്കപ്പെട്ടു. AD 627 തന്ത്രപ്രധാനമായ ഒരു യുദ്ധത്തിൽ ബൈസാന്റിയൻ പട പേർഷ്യൻ സൈന്യത്തെ പരാജയപ്പെടുത്തി.